2022 ഒക്ടോബർ 26 ബുധനാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ സെൻട്രൽ സ്പ്രെഡിൽ നിന്ന് വായിക്കുന്നത് സിനി. സുനകിന്റെ നായകത്വം അസ്ഥിരതകൾ അവസാനിക്കുമോ? എൻ വാസുദേവ് എഴുതുന്നു. പാർലമെന്റിലെത്തി 7 കൊല്ലത്തിനകം ഋഷി സുനക് ലണ്ടനിലെ ഡൌണിംഗ് തെരുവിലെ 10-ാം നമ്പർ വീട്ടിലെ അന്തേവാസിയാകുന്നു. 2 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, വെള്ളക്കാരനല്ലാത്ത ആദ്യ പ്രധാനമന്ത്രി, ബ്രിട്ടന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. 42-ാമത്തെ വയസ്സിൽ, അതായത് നമ്മുടെ നാട്ടിലെ യൂത്തന്മാരുടെ പ്രായത്തിൽ, ബ്രിട്ടന്റെ ഭരണസാരിധ്യത്തിലെത്തിയ സുനകിന് അവകാശപ്പെടാൻ നേട്ടങ്ങളേറെ. വലിയൊരു പരിധിവരെ ആ രാജ്യത്തിന്റെ മതവംശ സമത്വ ജനാധിപത്യത്തിന്റെ പ്രതിനിധി കൂടിയാണ് സുനക്. കൂട്ടത്തിൽ സാഹചര്യങ്ങൾ അവിശ്വസനീയമായ രീതിയിൽ മാറിമറിഞ്ഞ് ആഴ്ചകൾക്ക് മുമ്പ് സ്വന്തം പാർട്ടിക്കാരായ ഡോറികൾ തന്നെ നേതൃത്വ മത്സരത്തിൽ തോൽപ്പിച്ച ഋഷിക്ക് അനുകൂലമായി എന്നത് മറക്കുന്നില്ല. തീവ്ര വലതുപക്ഷക്കാരിയായ ലീസ് ട്രസ് പരീക്ഷിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പരീക്ഷണമാക്കിയ ബ്രിട്ടീഷ് സാമ്പത്തിക രംഗത്തിന് ആശ്വാസമേകുക എന്ന ഉത്തരവാദിത്തമാണ് മുൻ ധനകാര്യ ചാൻസലറായ സുനകിൽ നിന്ന് പാർട്ടിയും ജനവും പ്രതീക്ഷിക്കുന്നത്. ചാൻസലറായിരുന്നപ്പോൾ സുനക് നടപ്പാക്കിയ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് പോലും 80% വരെ ശമ്പളം നൽകിയ ഫർലോങ് ജനത്തെ റെസ്റ്റോറന്റുകളിൽ എത്തിച്ച് ഈറ്റ് ഔട്ട് ടു ഹെൽപ്പ് ഔട്ട് തുടങ്ങിയ കോടിക്കണക്കിന് പൗണ്ടുകളുടെ പാക്കേജുകൾ കോവിഡ് ബാധ തളർത്തിയ ബ്രിട്ടന് വലിയ ആശ്വാസമായിരുന്നു. സ്വതന്ത്രലബ്ധിക്ക് മുമ്പ് തന്നെ ഇന്ത്യ വിട്ട് കിഴക്കൻ ആഫ്രിക്കയിലൂടെ 6 പതിറ്റാണ്ടുകൾക്ക് മുൻപേ ബ്രിട്ടനിലെത്തിയ കുടുംബത്തിലെ അംഗമായ ഋഷി സുനക് എത്രത്തോളം ഇന്ത്യനാണെന്ന അളവെടുപ്പിന് സാങ്കേത്യം പോയിട്ട് ഔചിത്യം പോലുമുണ്ടെന്ന് കരുതുക വയ്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവുമായി പൊതുവെ നല്ല ബന്ധം കാംക്ഷിക്കുന്ന ബ്രിട്ടന്റെ ഇന്ത്യ ബന്ധങ്ങളിൽ അധികം ഊഷ്മളതയും പ്രതീക്ഷിക്കേണ്ട. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കിരീടത്തിലെ രത്നമായിരുന്ന ഇന്ത്യൻ കൊളോണിയൽ വേരുകളുള്ള തീവ്ര ബ്രെക്സിറ്റ് അനുഭാവിയായ ഒരാൾ തങ്ങളെ നയിക്കുന്നതിൽ ഭൂരിഭാഗം ബ്രിട്ടീഷുകാർക്കും അത്ഭുതമോ ആശങ്കയോ ചരിത്രത്തിന്റെ തിരിച്ചടി തുടങ്ങിയ തോന്നലുകളോ ഉള്ളതായി തോന്നുന്നില്ല. സ്വാതന്ത്ര്യത്തിന് പാകമാകാത്ത ഇന്ത്യക്ക് അത് നൽകിയാൽ കടുത്ത അരാജകത്വവും ആഭ്യന്തര കലാപങ്ങളുമാകും ഫലം എന്ന് വാദിച്ച ചർച്ചിലിന്റെ യാഥാസ്ഥികരുടെ പാർട്ടിയാണ് ഒരു ഇന്ത്യൻ വംശജനെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നതാണ് പ്രസക്തം. ഒരു കാലത്ത് തീവ്ര വലതുപക്ഷക്കാരുടെയും കുടിയേറ്റ വിരുദ്ധരുടെയും വംശവെറിയന്മാരുടെയും പാളയമായിരുന്ന ടോറി പാർട്ടിക്ക് വന്ന മാറ്റത്തിന്റെ സൂചന കൂടിയാണ് സുനക്കിന്റെ സ്ഥാനലബ്ധി. പാർട്ടി അണികൾക്കിടയിൽ ഇന്നും ഇത്തരക്കാരാണ് ഭൂരിപക്ഷം എന്ന് വാദിക്കാമെങ്കിലും നേതൃത്വ നിരയിലെത്തുന്നവരുടെ വർണ്ണവംശ വൈവിധ്യം മഴവില്ല് പോലെ തെളിഞ്ഞു നിൽക്കുന്നു. 2010 തിരഞ്ഞെടുപ്പിൽ കാമറൂണിന്റെ നേതൃത്വത്തിൽ പാർട്ടി അധികാരത്തിൽ വന്നതിന് കാരണവും ധാരാളം ന്യൂനപക്ഷ വനിതാ സ്ഥാനാർത്ഥിത്വമാണെന്ന് പറയാം. പരമ്പരാഗതമായി ലേബറിന് വോട്ട് നൽകിയിരുന്ന വലിയൊരു വിഭാഗത്തെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇതുമൂലം കൺസർവേറ്റീവ് പാർട്ടിക്ക് കഴിഞ്ഞു. 2015 തിരഞ്ഞെടുപ്പിൽ തുടക്കക്കാരനായി ഋഷി സുനകിനെ സ്ഥാനാർത്ഥിയാക്കിയത് 100 കൊല്ലത്തിലധികമായി കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തകയായ റിച്ച് മണ്ട് എന്ന മണ്ഡലത്തിലും തികഞ്ഞ ഉത്തരവാദിയും നയങ്ങളിൽ കടുത്ത യാഥാസ്ഥികയുമായ ലീസ് ട്രസ്റ്റിന്റെ മന്ത്രിസഭയിൽ സാമ്പത്തിക വിദേശ ആഭ്യന്തര വകുപ്പുകൾ ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത് വെള്ളക്കാരായിരുന്നില്ല. ഇതൊന്നും 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് വരെ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന നയങ്ങളായിരുന്നില്ല. ചുരുക്കത്തിൽ കറുത്ത വർഗക്കാരുടെ, ഏഷ്യൻ കുടിയേറ്റക്കാരുടെ ആശ്രയമായിരുന്ന ലേബർ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളാണ് കൺസർവേറ്റുകൾ നടപ്പാക്കിയത്. 2010 തുടർച്ചയായി 4 തിരഞ്ഞെടുപ്പുകൾ വിജയിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ ജനസമിതിയുടെ പാതാളത്തിൽ എത്തിച്ചാണ് ട്രസ് പടിയിറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് MP ഇടക്കാല തിരഞ്ഞെടുപ്പ് ഭയന്ന് പാർലമെന്റ് കമ്മിറ്റിയുടെ അന്വേഷണത്തിന് വിധേയനാകുന്ന ബോറിസ് ജോൺസനെ അവഗണിച്ച് സാമ്പത്തിക വൈഗത്യം തെളിയിച്ച് സുനകിനെ പിന്തുണച്ചത്. ബ്രെക്സിറ്റ് രാജ്യത്തിന് ഏറ്റവും നേട്ടമാകുന്ന രീതിയിൽ നടപ്പിലാക്കുക എന്ന മുഖ്യ അജണ്ടയിലാണ് 2019 ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ബ്രിട്ടീഷ് ജനത ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിച്ചത്. അത് വലിയ ബാധ്യതകൾ വരുത്താതെ നടപ്പിലാക്കി കഴിഞ്ഞെങ്കിലും കോവിഡാനന്തര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉയരുമ്പോഴാണ് റഷ്യ യുക്രൈൻ യുദ്ധം വരുത്തിവെച്ച ഊർജ്ജക്ഷാമ പ്രതിസന്ധി ബ്രിട്ടനെ വലയ്ക്കുന്നത്. പുര കത്തുമ്പോൾ വാട വെട്ടാൻ താമസം വരുത്താത്ത സ്വകാര്യ കമ്പനികൾ ഈ പ്രതിസന്ധി മുതലെടുത്തതോടെ സർക്കാരിന് വില നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു. തണുപ്പ് കാലത്തിന്റെ വരവോടെ ഊർജ്ജ ആവശ്യം പതിമടങ്ങായി. പൗണ്ടിന്റെ വില ഇടിഞ്ഞു. പണപ്പെരുപ്പം 2 അക്കത്തിൽ എത്തിയിരിക്കുന്നു. അന്തർദേശീയ രംഗത്ത് യൂറോപ്പിനെ ആകെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ബാധിച്ചിരിക്കുന്ന നീണ്ടുപോകുന്ന റഷ്യ യുക്രൈൻ യുദ്ധം. ആഭ്യന്തര രംഗത്ത് ബ്രിട്ടനിൽ നിന്ന് വിട്ടുപോകാൻ വീണ്ടും ഹിതപരിശോധനയ്ക്ക് മുറവിളി കൂട്ടുന്ന സ്കോട്ടിഷ് നാഷണൽ പാർട്ടി. അങ്ങനെ സുനക് നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ 3 മാസങ്ങൾക്കിടയിൽ ബ്രിട്ടൻ കണ്ട 3-ാമത്തെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ സ്ഥിരതയുടെ പാളങ്ങളിലെത്തിക്കാൻ ഏറെ പണിപ്പെടേണ്ടി വരും. രണ്ട് കൊല്ലത്തിന് താഴെ മാത്രം അകലമുള്ള അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ വിജയത്തിലെത്തിക്കേണ്ട ബാധ്യത വേറെ. അതിന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പാഠം മാത്രം മതിയാവില്ല. രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ലാത്ത സുനക് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷെ അതാവും. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ബ്രിട്ടൻ എന്ന അരങ്ങിൽ അരങ്ങേറിയ അബദ്ധങ്ങളുടെ ഹാസ്യ നാടകം അവസാനിച്ചെന്ന് കരുതാം. വീണ്ടും ഷേക്സ്പിയറിലേക്ക്, നന്നായി അവസാനിക്കുന്നതെല്ലാം നല്ലത്.